ലൂക്കോസ് അദ്ധ്യായം 10. അനന്തരം കർത്താവ് 72 പുരുഷന്മാരെ കൂടി തിരഞ്ഞെടുത്തു. അവരെ രണ്ടുപേർ വീതമുള്ള സംഘങ്ങളാക്കി തിരിച്ച് അവൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്ക് മുൻകൂട്ടി അയച്ചു. യേശു അവരോട് പറഞ്ഞു,
അവിടെ കൊയ്യുവാൻ പിടിപ്പതുണ്ട്, പക്ഷേ വേലക്കാർ കുറവാണ്. വിളവിന്റെ ഉടമ ദൈവമാണ്. വിളവെടുപ്പിന് കൂടുതൽ ജോലിക്കാരെ അയക്കാൻ അവനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കിപ്പോൾ പോകാം, പക്ഷേ ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങളെ അയക്കുന്നു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ. ഒരു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ കയ്യിലെടുക്കരുത്. വഴിയിൽ കാണുന്നവരോട് സംസാരിച്ചു നിൽക്കരുത്. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറും മുമ്പ് ഈ വീടിന് സമാധാനം എന്ന് പറയുക. സമാധാനപ്രിയനായ ഒരാളവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിലേക്ക് വ്യാപരിക്കും. അയാൾ സമാധാനപ്രിയനല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് മടങ്ങും. സമാധാനമുള്ള വീട്ടിൽ തങ്ങുക. അവർ തരുന്നതെന്തും തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വേലക്കാരൻ തന്റെ കൂലിക്കർഹനാണല്ലോ. നിങ്ങൾ ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറരുത്. നിങ്ങളൊരു നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിച്ചാൽ അവർ നിങ്ങളുടെ മുമ്പിൽ വെച്ചു തരുന്ന ഭക്ഷണം കഴിക്കുക. അവിടെയുള്ള രോഗികളെ ഭേദപ്പെടുത്തുക. എന്നിട്ട് അവരോട് പറയുക, ദൈവരാജ്യം നിങ്ങളോടടുത്തിരിക്കുന്നു. എന്നാൽ ഒരു നഗരത്തിലെ ആളുകൾ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ ആ നഗരത്തിലെ തെരുവിലേക്കിറങ്ങി ഇങ്ങനെ പറയുക, ഞങ്ങളുടെ പാദത്തിൽ നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് പറ്റിയ പൊടി കൂടി ഞങ്ങൾ നിങ്ങൾക്കെതിരെ തട്ടിക്കളയുന്നു. പക്ഷേ ഓർക്കുക, ദൈവരാജ്യം വരാറായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, വിധി ദിവസം സോദോമിലെ ജനങ്ങളുടെ അവസ്ഥയേക്കാൾ മോശമായിരിക്കും ആ പട്ടണത്തിലെ അവസ്ഥ. കോരസീനെ, നിനക്ക് കഷ്ടം. ബേത്സയിദയെ, നിനക്ക് കഷ്ടം. ഞാൻ നിങ്ങളിൽ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഈ അത്ഭുതങ്ങൾ സോരിലും സീദോനിലുമുള്ളവരുടെ മേൽ പ്രയോഗിച്ചിരുന്നെങ്കിൽ അവർ പണ്ടു തന്നെ മാനസാന്തരപ്പെട്ട് പാപവിമോചിത ജീവിതം നയിക്കുമായിരുന്നു. വിധി ദിവസം സീദോന്റെയും സോരിന്റെയും അവസ്ഥയേക്കാൾ കഷ്ടമായിരിക്കും നിങ്ങളുടേത്. കഫർനഹൂമേ, വാനോളം ഉയർത്തപ്പെടാൻ നീ ആഗ്രഹിച്ചുവോ? നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളെ ശ്രവിക്കുന്ന ഒരാൾ എന്നെ ശ്രവിക്കുന്നു. നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു. എന്നെ തിരസ്കരിക്കുന്നവൻ എന്നെ അയച്ചവനെ തിരസ്കരിക്കുന്നു.
72 ശിഷ്യന്മാരും സന്തോഷത്തോടെ തിരിച്ചു വന്നു. അവർ പറഞ്ഞു,
കർത്താവേ, അങ്ങയുടെ നാമം ഉച്ചരിച്ചപ്പോൾ ഭൂതങ്ങൾ പോലും ഞങ്ങളെ അനുസരിച്ചു.
യേശു അവരോട് പറഞ്ഞു,
സാത്താൻ ആകാശത്തു നിന്നും ഒരു മിന്നൽ പിണർ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. നോക്കൂ, സർപ്പങ്ങളുടെയും തേളുകളുടെയും മുകളിലൂടെ നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകി. ഞാൻ നിങ്ങൾക്ക് ശത്രുക്കളെക്കാൾ അധികം ശക്തി നൽകിയിരിക്കുന്നു. നിങ്ങളെ ഒന്നും ഉപദ്രവിക്കുകയില്ല. ദുഷ്ടാത്മാക്കൾ നിങ്ങളെ അനുസരിക്കുന്നു, സന്തോഷിപ്പിൻ. എന്തിനെന്നോ, നിങ്ങളുടെ ഈ ശക്തിയിലല്ല, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേർ ചേർത്തിരിക്കുന്നതിനാൽ.
യേശു പരിശുദ്ധാത്മാവിനാൽ വളരെ സന്തോഷവാനായി. അവൻ പറഞ്ഞു,
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, നന്ദി. ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും നീ ഇക്കാര്യം മറച്ചുവെച്ചതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എങ്കിലും നീ ഈ കാര്യങ്ങൾ കേവലമായവർക്ക് വെളിവാക്കിക്കൊടുത്തു. അതേ പിതാവേ, നിന്റെ ആഗ്രഹം അതുതന്നെയായിരുന്നു. എന്റെ പിതാവ് എനിക്ക് എല്ലാം തന്നു. പുത്രനാരെന്ന് പിതാവിനൊഴികെ മറ്റാർക്കും അറിയുകയില്ല. പിതാവ് ആരെന്ന് പുത്രന് മാത്രമേ അറിയൂ. പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായി തെരഞ്ഞെടുത്തവർക്ക് മാത്രമേ പിതാവിനെപ്പറ്റി അറിയൂ.
അനന്തരം യേശു തന്റെ ശിഷ്യന്മാർക്കു നേരെ തിരിഞ്ഞു. അവൻ പറഞ്ഞു,
നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ചകൾ കാണുവാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ കാഴ്ചകൾ കാണുന്ന നിങ്ങളുടെ കണ്ണുകൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കാഴ്ചകൾ കാണുവാൻ അനേകം പ്രവാചകരും രാജാക്കന്മാരും ആഗ്രഹിച്ചു, പക്ഷേ അവരിത് കണ്ടില്ല. നിങ്ങളിപ്പോൾ കേൾക്കുന്നവ കേൾക്കുവാനും അവർ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അവർ ഇത് കേട്ടില്ല.
അപ്പോൾ ഒരു ശാസ്ത്രി എഴുന്നേറ്റു. അയാൾ യേശുവിനെ പരീക്ഷിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു,
ഗുരു, നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം?
യേശു അയാളോട് ചോദിച്ചു,
ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അതിൽ നീ എന്ത് വായിക്കുന്നു?
അയാൾ മറുപടി പറഞ്ഞു,
നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം, നിന്റെ മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ ശക്തിയോടും മുഴുവൻ മനസ്സോടും അവനെ സ്നേഹിക്കണം. കൂടാതെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക.
യേശു അയാളോട് പറഞ്ഞു,
നിന്റെ ഉത്തരം ശരിയാണ്, അതുപോലെ പ്രവർത്തിക്കൂ, നിനക്ക് നിത്യജീവൻ കിട്ടും.
പക്ഷേ ചോദ്യം ചോദിച്ചതിന് തന്നെ തന്നെ ന്യായീകരിക്കണമെന്നും അയാൾക്കുണ്ടായിരുന്നു. അതിനാൽ അവൻ യേശുവിനോട് ചോദിച്ചു,
പക്ഷേ ഞാൻ സ്നേഹിക്കേണ്ട, എന്റെ അയൽക്കാരൻ ആരാണ്?
ഇതിനുത്തരമായി യേശു പറഞ്ഞു,
ഒരാൾ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുകയായിരുന്നു. കുറെ കള്ളന്മാർ അയാളെ വളഞ്ഞു. അവർ അയാളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ട് അയാളെ വഴിയിലിട്ടിട്ട് കടന്നുകളഞ്ഞു. അയാൾ അർത്ഥപ്രാണനായിരുന്നു. ആ സമയം ഒരു യഹൂദ പുരോഹിതൻ ആ വഴി കടന്നുപോയി. അവശനായ ആ മനുഷ്യനെ കണ്ടെങ്കിലും പുരോഹിതൻ അയാളെ സഹായിക്കാൻ നിൽക്കാതെ നടന്ന് മറുവശത്തുകൂടെ കടന്നുപോയി. അടുത്തതായി ഒരു ലേവ്യൻ ആ വഴിക്കെത്തി. അയാളും യാത്രക്കാരനെ കണ്ട് മറുവശത്തുകൂടി നടന്നുപോയി. പിന്നീട് ആ വഴി വന്നത് ഒരു ശമര്യക്കാരനായിരുന്നു. ശമര്യക്കാരൻ മുറിവേറ്റ ആളുടെ അടുത്തെത്തി അയാളെ കണ്ടു. ശമര്യക്കാരന് ദീനാനുകമ്പ തോന്നി. അയാൾ യാത്രക്കാരന്റെ മുറിവുകളിൽ ഒലിവെണ്ണയും വീഞ്ഞും പുരട്ടി മുറിവുകൾ തുണി വെച്ച് കെട്ടി. അനന്തരം ശമര്യക്കാരൻ തന്റെ കഴുതപ്പുറത്തിരുത്തി അയാളെ ഒരു സത്രത്തിലെത്തിച്ചു. അവിടെ ഇരുന്ന് അയാളെ ശുശ്രൂഷിച്ചു. പിറ്റേന്ന് രണ്ട് വെള്ളി നാണയങ്ങളെടുത്ത് സത്രം സൂക്ഷിപ്പുകാരന് കൊടുത്തിട്ട് പറഞ്ഞു, ഇയാളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇനിയും വരുമ്പോൾ നിനക്ക് ചെലവ് വരുന്ന കൂടുതൽ തുക തന്നുകൊള്ളാം.
യേശു ചോദിച്ചു,
ഈ മൂന്ന് പേരിൽ ആരാണ് കവർച്ചക്കാർക്കിരയായ മനുഷ്യന് അയൽക്കാരനായത്?
ശാസ്ത്രി പറഞ്ഞു,
അയാളെ സഹായിച്ചവൻ.
യേശു പറഞ്ഞു,
എങ്കിൽ നീയും പോയി അയാൾ ചെയ്തതുപോലെ ചെയ്യൂ.
തങ്ങളുടെ യാത്രക്കിടയിൽ യേശു ഒരു പട്ടണത്തിലേക്ക് പോയി. അവിടെ മാർത്ത എന്ന സ്ത്രീ അവനെ അവളുടെ വസതിയിൽ സ്വാഗതം ചെയ്തു. മാർത്തയ്ക്ക് മറിയ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. മറിയ യേശുവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. മാർത്തയാകട്ടെ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. അധികം ജോലി ചെയ്യാനുണ്ടായിരുന്നതിനാൽ മാർത്തയ്ക്ക് ദേഷ്യം വന്നു. അവൾ അകത്തു ചെന്നു പറഞ്ഞു,
കർത്താവേ, എന്റെ സഹോദരി വീട്ടുജോലികൾ എന്നെ മാത്രം ഏൽപ്പിച്ചതിൽ അങ്ങയ്ക്ക് വൈഷമ്യമില്ലേ? അവളോടെന്നെ സഹായിക്കാൻ പറയൂ.
പക്ഷേ യേശു ഇതാണ് പറഞ്ഞത്,
മാർത്തയെ മാർത്തയെ, നീ പല കാര്യങ്ങൾ കൊണ്ട് ഉത്കണ്ഠപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. ഒന്ന് മാത്രമാണ് പ്രധാനം. മറിയ ശരിയായത് തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് എടുത്തു കളയപ്പെടുകയില്ല.